إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് വിഭാഗങ്ങളെ, അഥവാ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് പടച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അവന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന കരാറോടുകൂടിയാണ്, എന്നതിന് വേണ്ടി മാത്രമാണ് രണ്ട് വിഭാഗങ്ങളെ, ജിന്നുകളെയും മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തേക്ക് പടച്ചു വിട്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അസ്സാരിയാത്തിൽ നമ്മെ അറിയിക്കുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും നാം പടച്ചിട്ടില്ല, ഇല്ലാ ലിയഅബ്ദൂൻ, എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. ما اريد منهم من رزق وما اريد ان يطعمون, അവരിൽ നിന്ന് ഞാൻ യാതൊരു ഉപജീവനവും ആഗ്രഹിക്കുന്നില്ല. وما اريد ان يطعمون, അവർക്ക് ഭക്ഷണം നൽകണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ان الله هو الرزاق ذو القوه المتين, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് അർറസ്സാഖ്, എല്ലാവർക്കും ഉപജീവനം നൽകുന്നവൻ. ദുൽഖുവത്തിൽ മസീൻ, അങ്ങേയറ്റത്ത ഖുവത്തുള്ള ശക്തിയുള്ളവനും റബ്ബു സുബ്ഹാനഹു വതആലയാണ്. നോക്കൂ സഹോദരങ്ങളെ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനം എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെയും ജിന്നുകളെയും പടച്ചത് എന്നതിന്റെ അടിസ്ഥാനം പഠിപ്പിക്കുന്ന ആയത്താണിത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. സഹോദരങ്ങളെ, കുല്ലു മൗലൂദിൻ, എല്ലാ മനുഷ്യരും എല്ലാ കുട്ടിയും ജനിക്കുന്നത് യൂലദു അലൽ ഫിത്ര, ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ് എല്ലാ കുട്ടിയും ജനിച്ചു വീഴുന്നത്. ഉമ്മാന്റെ വയറ്റിൽ, മാതാവിന്റെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് ഫിത്രത്തിലായിക്കൊണ്ടാണ്, അഥവാ ഇസ്ലാമിലായിക്കൊണ്ടാണ്. ഫഅബവാഹു, അങ്ങനെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ, യുഹ്വിദാനിഹി, ആ കുട്ടിയെ യഹൂദനാക്കുന്നു, ഔ യുനസ്സിറാനിഹി, അതല്ലെങ്കിൽ നസറാനിയാക്കുന്നു, അതല്ലെങ്കിൽ യുമജ്ജിസാനിഹി, മജൂസിയാക്കുന്നു. നോക്കൂ, മനുഷ്യനെ അള്ളാഹു പടച്ചിട്ടുള്ളത് ഫിത്രത്തിലായിക്കൊണ്ടാണ്, ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ്, യാതൊരു ശിർക്കും കലർന്നിട്ടില്ലാതെ. യാതൊരു ഒരു നിലക്കും അള്ളാഹു അല്ലാത്ത യാതൊന്നിലേക്കും ചിന്ത പോവാതെ, ഒരു ഇബാദത്തും പോവാതെ ആ രൂപത്തിലുള്ള ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേലുള്ള ഒന്നാമത്തെ ബാധ്യത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ, അത് അംഗീകരിക്കലാണ്. അതാണ്, അതിനുവേണ്ടിയാണ് റബ്ബ് പഠിച്ചത്. അത് ഉൾക്കൊള്ളലാണ്, ആ ഷഹാദത്ത് ഉറക്കെ പ്രഖ്യാപിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുആദ് ഇബ്ൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്നു, കുൻതു റിദ്ഫൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഹിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ കഴുതപ്പുറത്ത് ഞാനിങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു, യാ മുആദ്, ഹേ മുആദ്, മുആദേ എന്ന് വിളിച്ചു. മറ്റൊരു റിവായത്തിൽ മൂന്ന് തവണ വിളിച്ചതായി കാണാം. ആദ്യം വിളിച്ചു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചു നേരം മിണ്ടാതിരുന്നു, വീണ്ടും വിളിച്ചു. അങ്ങനെ മൂന്ന് തവണ ആവർത്തിച്ചതായി മറ്റൊരു റിവായത്തിൽ കാണാം. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഹൽ തദ്രി ഹഖല്ലാഹി അലാ ഇബാദി വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്. മുആദേ, നിനക്കറിയുമോ അടിമകൾക്ക്, പടപ്പുകൾക്ക് അള്ളാഹുവിനോടുള്ള ഹക്ക് അതെന്താണ്, ബാധ്യത എന്താണ്? അതുപോലെ അള്ളാഹു അവൻ സ്വയം പടപ്പുകളുടെ മേൽ ഏറ്റെടുത്തിട്ടുള്ള ആ ഹക്ക്, ബാധ്യത അതെന്താണെന്ന് നിനക്കറിയുമോ? കൊൽത്തു, അദ്ദേഹം പറയുന്നു, അള്ളാഹു റസൂലുഹു അലം, അള്ളാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നത്. കാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, فإن حق الله على العباد أن يعبدوه ولا يشركوا به شيئا. نقول نبي صلى الله عليه وسلم معاذ برنو لكم يندان الله سبحانه وتعالى ورنم كل فرقق كل حق دان باد يندان أن يعبدوه ولا يشركوا به شيئا. الله لما ترم عباد تتيوغا أولا الياد منيوم ونيوم فانك جركان باريلا وحق العباد على الله ان لا يعذب من لا يشرك به شيئا. അങ്ങനെ ഒരാൾ ചെയ്താൽ അല്ലാഹു അവന്റെ കാര്യത്തിൽ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു, അല്ലാ യുഅദ്ദിബ്, അവനെ ശിക്ഷിക്കുകയില്ല, അല്ലാഹുവിന്റെ അദാബ് അവനുണ്ടാവുകയില്ല. മല്ലാ യുശ്രിക്കു ബിഹി ശൈആ, അല്ലാഹു യാതൊന്നിനെയും പങ്കുചേർക്കാത്ത ആളുകൾക്ക്, പങ്കുചേർക്കാത്തവന്, ശിർക്ക് ചെയ്യാത്തവന് അല്ലാഹുവിന്റെ ശിക്ഷ ഉണ്ടാവുകയില്ല. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പടപ്പുകൾക്കുള്ള ബാധ്യതയാണ്, നിർബന്ധമാണ്, ഹക്കാണ്. എന്ത്? അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. അത് കല്ലാവട്ടെ, മരമാവട്ടെ, ജാറങ്ങളാവട്ടെ, ദർഗകളാവട്ടെ, അമ്പിയാക്കളാവട്ടെ, ഔലിയാക്കളാവട്ടെ, അതല്ലെങ്കിൽ മഹാന്മാരാവട്ടെ, ആരാവട്ടെ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നബിമാരാവട്ടെ, അവനോട് ഏറ്റവും അടുത്ത മലക്കുകളാവട്ടെ, അള്ളാഹു ഇഷ്ടപ്പെട്ട വലിയുകളാവട്ടെ, ആരാവട്ടെ, യാതൊന്നിനെയും അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല. നോക്കൂ, ഷൈഅൻ എന്നാണ് ഇവിടെ പ്രയോഗിച്ച വാക്ക്. ഖുർആനിലും ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാം, യാതൊന്നിനെയും, യാതൊരാളെയും എന്ന് മാത്രമല്ല, യാതൊന്നിനെയും, അത് വസ്തുക്കളാവട്ടെ, വ്യക്തികളാവട്ടെ, ആരാവട്ടെ, യാതൊന്നിനെയും അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ കാണാം, ആദ്യമായി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിനായി, ദഅവത്തിനായി അയക്കുമ്പോൾ അവിടുന്ന് കൊടുത്ത വസീയത്ത് എന്താണ്? അവിടുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക തഖ്ദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്, മുആദ് നീ ചെല്ലുന്നത്, യമനിൽ നീ ചെല്ലാൻ പോകുന്നത് അഹ്ലുൽ കിതാബിന്റെ അടുത്തേക്കാണ്, അഥവാ യഹൂദന്റെയും യഹൂദരുടെയും നസറാണികളുടെയും ഇടയിലേക്കാണ് നീ ദഅവത്തിനായി ചെല്ലുന്നത്. അതുകൊണ്ട് ഫല്യകുൻ അവ്വല മാ തദഉഹും, അതുകൊണ്ട് നീ അവരെ ആദ്യം ക്ഷണിക്കേണ്ടത്, ആദ്യം അവരോട് പറയേണ്ടത് ഇലാ അയ്യു വഹിദുല്ലാഹ തആല, ആദ്യമായി അവരോട് നീ ഉണർത്തേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണം എന്നതാണ് അവരോട് ആദ്യമായി പറയേണ്ടത്. ഫൈദാ അറഫു ദാലിക്, അത് മനസ്സിലാക്കിയാൽ, അത് സ്വീകരിച്ചാൽ, ഫഅഖ്ബിറുഹും അന്നല്ലാഹ ഖദ് ഫറള അലൈഹിം ഖംസ ṣalawātin ഫീ യൗമിഹിം വലൈലതിഹിം, അങ്ങനെ ആ തൗഹീദ് അവർ സ്വീകരിച്ചാൽ പിന്നെ അവരോട് നമസ്കാരം, അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും അഞ്ചു വക്ത് നമസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഫൈദാ ṣallaw, അങ്ങനെ അവർ നമസ്കാരം നിലനിർത്തിയാൽ, ഫഅഖ്ബിറുഹും അന്നല്ലാഹ ഇസ്തറല അലൈഹിം സകാത ഫീ അംവാലിഹിം തുഖദു മിൻ ഗനീഹിം ഫതുറദ്ദു അലാ ഫഖീരിഹിം, നമസ്കാരം അവർ നമസ്കരിക്കാൻ തുടങ്ങിയാൽ, അത് സ്വീകരിച്ചാൽ അവരോട് അറിയിക്കണം സകാത്ത്, അവർക്ക് സകാത്ത് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്, അവരിൽ പണക്കാരിൽ നിന്ന് അത് പാവപ്പെട്ടവരിലേക്ക് നൽകണം. നോക്കൂ, ഇസ്ലാമിന്റെ അടിസ്ഥാനം നമുക്കറിയാം, ഇസ്ലാം കാര്യം അത് അഞ്ചാകുന്നു. ഒന്നാമത്തത് ഷഹാദത്തൻ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഇത് അംഗീകരിച്ചാൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർക്ക് അഞ്ചു വക്ത നമസ്കാരം ഉണ്ടെന്ന് അറിയിക്കണം, ശേഷം സകാത്ത് അറിയിക്കണം. നോക്കൂ, ആദ്യം അറിയിക്കേണ്ടത്, ആദ്യം അറിയേണ്ടത്, ആദ്യം പഠിക്കേണ്ടത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തൻ. അത് പഠിച്ചാൽ, അത് ശരിയാക്കിയാൽ, അത് പ്രഖ്യാപിച്ചാൽ പിന്നെ അവന് ലഭിക്കാനുള്ളത് സ്വർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ, മൻ ശഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ആരെങ്കിലും അള്ളാഹുവാണ് ആരാധനക്കർഹനെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണെന്നും ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ, വഅന്ന ഈസാ അബ്ദുല്ലാഹി വറസൂലുഹു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് സാക്ഷ്യം വഹിച്ചാൽ, വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ വറൂഹുൻ മിൻ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള അഖീദ വിശ്വാസമാണ് ഇതിൽ വിശദീകരിക്കുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല മറിയമിലേക്ക്, അലൈഹി സ്സലാം അവരിലേക്ക് എത്തിക്കൊടുത്ത ഒരു കലിമത്താണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നത് ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ, വൽ ജന്നതു ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്, സ്വർഗം യാഥാർത്ഥ്യമാണ്, വന്നാറു ഹഖ്ഖുൻ, അതുപോലെ നരകം അത് യാഥാർത്ഥ്യമാണ് എന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ, അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ, അവന്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതായിരിക്കും. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പക്ഷേ ആദ്യമായി അതിനുള്ള ഷർത്ത് എന്താണ്? അള്ളാഹുവാണ് ആരാധനക്കർഹൻ, അവന് യാതൊരു പങ്കുകാരുമില്ല, അവന് തുല്യനായി ആരുമില്ല, അവനോളം അവനെപ്പോലെ കേൾക്കുന്ന, അവനെപ്പോലെ കാണുന്ന ഒരാളുമില്ല, ഒരു വസ്തുവുമില്ല, വ്യക്തികളുമില്ല, അതെത്ര മഹാന്മാരായാലും ശരി. അള്ളാഹു അല്ലാതെ അള്ളാഹുവിനാണ് എല്ലാ ഇൽമും, എല്ലാ ഖുദ്റത്തും, എല്ലാം കേൾക്കാനും എല്ലാം കാണാനും പടപ്പുകളുടെ ഏതേത് കാര്യങ്ങളുണ്ടോ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് സൂക്ഷ്മമായി അറിയുന്നവൻ. അവനിലേക്ക് യാതൊരു ശുപാർശകരുടെയും ആവശ്യമില്ല. ഒരു മഹാന്മാരെ ഇടനിർത്തിക്കൊണ്ട് റബ്ബിലേക്ക് അടുക്കണം എന്ന പിഴച്ച വിശ്വാസം അത് ഇസ്ലാമിലില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കരങ്ങൾ നീട്ടിയിരിക്കുന്നു തൗബ ചെയ്ത് മടങ്ങാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ ആർക്കും ചെല്ലാം, ആർക്കും അള്ളാഹുവിലേക്ക് അള്ളാഹുവിനോട് ആവലാതികൾ ബോധിപ്പിക്കാം. ഒരു ഇടയാളന്റെ ആവശ്യമില്ല. ഒരു മഹാനോട് പോയി പറഞ്ഞ് ആ മഹാൻ അള്ളാഹുവിനോട് പറയേണ്ട ഒരു അവസ്ഥ മുസ്ലിം സഹോദരങ്ങളെ നമുക്കില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നേരിട്ട് ചോദിക്കാം. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. എത്രയോ ആയത്തിൽ അല്ലാഹു അവന്റെ നാമം അർറഹ്മാൻ അർറഹീം അൽ ഗഫൂർ എന്നിങ്ങനെ റബ്ബിന്റെ പേരുകൾ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന ഏറ്റവും ഉന്നതമായ ഏറ്റവും നന്നായ ഏറ്റവും നല്ല നാമങ്ങൾ അത് റബ്ബിനാണുള്ളത്. ആ റബ്ബിന്റെ കിതാബിൽ അവന്റെ എത്രയോ നാമങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ റബ്ബിനോട് തേടാൻ മുസ്ലിമീങ്ങളെ സഹോദരങ്ങളെ മടിക്കേണ്ടതില്ല. അതിനൊരു ജാറത്തിന്റെ മുമ്പിലും ഒരു വലിയ ഖബറിന്റെ മുമ്പിലും പോയി സുജൂദ് ചെയ്യേണ്ട അവസ്ഥ, അവിടെ പോയി ദുആ ചെയ്യേണ്ട അവസ്ഥ, അവരെ കൊണ്ട് തവസ്സുൽ ചെയ്യേണ്ട അവസ്ഥ, അവരോട് ഇസ്തിഗാസ ചെയ്യേണ്ട അവസ്ഥ ഒരു മുസ്ലിമിനില്ല. ഈ അടിസ്ഥാനം നാം മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തുൽ തൗഹീദ് അനുസരിച്ചാൽ, അത് ഉറപ്പിച്ചാൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഒന്നാമത്തെ ആദ്യത്തെ അവന്റെ മേലുള്ള ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമായി കൊണ്ട് മരിക്കാൻ, തൗഹീദ് അനുസരിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ശിർക്കിന്റെ എല്ലാ വശങ്ങളും അതിലേക്ക് ക്ഷണിക്കുന്ന എല്ലാ വലാലത്തിന്റെ ആളുകളുടെയും ഷറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഹാദൽ ഖൗൽ വസ്തഗ്ഫിറു ലാഹ ലി വലകും ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم. الحمد لله وحده والصلاه والسلام على من لا نبي بعده. نبي صلى الله عليه وسلم عجبان بن مالك رضي الله عنه ادهم ذكرنا فان الله قد حرم على النار من قال لا اله الا الله يبتغي بذلك وجه الله. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുകയും അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ മേൽ ഫഇന്നല്ലാഹ ഖദ് ഹറമ അലന്നാർ, അവന്റെ മേൽ നരകം അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് കേവലം നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ അത് പോരാ. ലാ ഇലാഹ ഇല്ലല്ലാ നാവ് കൊണ്ട് എത്ര തവണ ഉച്ചരിച്ചിട്ടും കാര്യമില്ല. നോക്കൂ, അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, വിളിച്ച് തേടുന്ന കേന്ദ്രങ്ങളായ ജാറങ്ങൾക്ക് മീതയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് എഴുതി വെച്ചത് കാണാം. എന്തൊരു തോന്നിവാസമാണ്! അലാ ഇലാഹ ഇല്ലല്ലാ എന്നത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ആ ജാറത്തിന്റെ അടുക്കൽ പോവുകയില്ല. അവിടെ പോയി അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയില്ല, ഇസ്തിഗാസ ചെയ്യുകയില്ല. അവരെ തവസ്സുലായിക്കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയില്ല. അതിന്റെ ആവശ്യമില്ല. മറിച്ച് അത് മക്കയിലുള്ള മുശ്രിക്കുകളുടെ വിശ്വാസമാണ്, അവരുടെ അഖീദയാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ഔലിയാക്കന്മാരെ വിളിച്ചു തേടുന്നത് എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ അവർ പറയും, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർബൂനാ ഇലല്ലാഹി സുൽഫ. അവരെ നമ്മൾ വിളിച്ച് തേടുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ഇസ്തിഗാസ നടത്തുന്നില്ല. അവർ അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കും, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ പാപികളാണല്ലോ, ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെങ്ങനെയാണ് റബ്ബിലേക്ക് ചെല്ലുക എന്നാണ് ഇവരുടെ ന്യായം. അതിന് യാതൊരു അടിസ്ഥാനവും ഇസ്ലാമിലില്ല. മറിച്ച് എത്രയോ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തത്തോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയ എന്റെ അടിമകളോട് പറയൂ, പറഞ്ഞു കൊടുക്കൂ നബിയെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവാൻ പാടില്ല, ഇനി എനിക്ക് അല്ലാഹു പുറത്തു തരികയില്ല എന്ന് നിങ്ങൾ പറയരുത്. മറിച്ച് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹുവാണ് എല്ലാ പാപങ്ങളും പൊറുക്കുന്നവൻ. അതുകൊണ്ട് അല്ലാഹുവിനോട് തൗബ ചെയ്യൂ, അല്ലാഹുവിനോട് ചോദിക്കൂ. മറ്റൊരാളുടെയും ഇടനില അത് ആവശ്യമില്ല. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിന് എതിരാണ്. അത് മക്കയിലുള്ള അബൂജഹലിന്റെയും അങ്ങനെയുള്ള മുശ്രിക്കുകളുടെയും വാദമാണ്. അവരാണ് ഈ വാദം ഉന്നയിച്ചത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു യൂനുസിലും സൂറത്തു സുമറിലും ഈ കാര്യങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു സുമറിന്റെ മൂന്നാമത്തെ ആയത്തിലും അതുപോലെ സൂറത്തു യൂനുസിന്റെ പതിനെട്ടാമത്തെ ആയത്തിലും ഈ കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, എന്തിനാണ് അള്ളാഹുവിലേക്ക് ഒരു ഇടയാളൻ എല്ലാ കാര്യങ്ങളും ലോകത്തുള്ള എല്ലാ ചെറുതും വലുതുമായ ഒരു കറുത്ത പാറക്കല്ലിന്റെ അടിയിൽ കൂടി ഒരു കറുത്ത ഉറുമ്പ് നടന്നു പോകുമ്പോൾ പോലും അതറിയുന്നവനാണ് റബ്ബ്. ഈ കാണുന്ന മരങ്ങളിൽ നിന്ന് ഒരു ഇല കൊഴിഞ്ഞു വീഴുമ്പോൾ അതറിയുന്നവനാണ് നമ്മുടെ റബ്ബ്. പിന്നെ എന്തിനാണ് നമ്മുടെ കാര്യങ്ങൾ അത് മറ്റൊരാളോട് പറഞ്ഞ് അയാൾ അള്ളാഹുവിനോട് പറയേണ്ട ഒരു അവസ്ഥ എന്തിനു വേണ്ടിയാണ്? മാത്രമല്ല, ചിന്തിച്ചു നോക്കൂ, പോയി പറയുന്നത് ആരോടാണ്? ജീവനുള്ള ആളോടാണോ? അല്ല, ഈ മരിച്ചു കിടക്കുന്ന മഹാനോടാണ്, അതല്ലെങ്കിൽ മഹാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളോടാണ്. അവർക്കെങ്ങാനും സ്വയം കഴിവുണ്ടെങ്കിൽ അവർ ജീവിക്കുമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് പിന്നെ അവർ മരിച്ചത്? കാരണം അവർ പോലും അള്ളാഹുവിന്റെ പടപ്പുകളാണ്. അള്ളാഹു പറഞ്ഞതുപോലെ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെ അള്ളാഹുവിന്റെ അടിമകളാണ് അവരും. പിന്നെ അവരോട് തേടിയിട്ട് എന്താണ് കാര്യം? എന്തിനാണ് അവരെ ഇടനിലക്ക് നിർത്തേണ്ട ആവശ്യം? അതിന്റെ ആവശ്യം മുസ്ലിമേ നമുക്കില്ല. ഇത് അടിസ്ഥാനമാണ്, അഖീദയാണ്. ഇത് ശരിയായാലല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയില്ല. എത്ര തവണ എഴുതി വെച്ചിട്ടും എത്ര തവണ ഉച്ചരിച്ചിട്ടും എത്ര തവണ ദിക്ർ ഹൽഖ നടത്തിയിട്ടും കാര്യമില്ല. മറിച്ച് അത് ഉള്ളിലേക്ക് ഇറങ്ങണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളിലേക്ക് ഇറങ്ങാതെ അത് വെറും നാവ് കൊണ്ട് പറഞ്ഞാൽ അതിനെ കൊണ്ട് കാര്യമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മരിക്കുന്ന സന്ദർഭത്തിൽ, മരിക്കുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും മരിച്ചു, വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു, പഠിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരാൾ മരിച്ചാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. മറ്റൊരു റിവായത്തിൽ, മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ലഖിയല്ലാഹ ലാ യുശ്രിക്കു ബിഹി ഷൈആ, ആരെങ്കിലും അള്ളാഹുവിനെ ശിർക്ക് ചെയ്യാത്തവനായിക്കൊണ്ട് കണ്ടുമുട്ടിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി, ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ ദഖലൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു, അവന്റെ സീറ്റ് നരകത്തിൽ അത് ഉറപ്പായി, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഏറ്റവും മഹത്തായ കലിമത്താണിത്. ഇതാണ് അടിസ്ഥാനം. ഇതുകൊണ്ടാണ്, ഇതിവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആകാശഭൂമികൾ നിലനിൽക്കുന്നത്. ഇത് അവസാനിച്ചാൽ, ഇത് പറയാത്ത ഒരാൾ ഭൂമിയിൽ ഇല്ലെങ്കിൽ ആകാശഭൂമികൾ പൊട്ടിവീഴും. കഴിഞ്ഞു, അവസാനമായി. അപ്പൊ ഇതാണ്, ഇതാണ് അടിസ്ഥാനം. ഇത് മുറുകെ പിടിച്ചാലല്ലാതെ രക്ഷയില്ല. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കലിമത്തിന് വളരെ മനോഹരമായ ഒരു ഉദാഹരണം നമുക്കറിയിച്ചു തരുന്നു. സൂറത്തു ഇബ്രാഹിമിൽ അല്ലാഹു പറഞ്ഞു, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബത്തൻ കശജറത്തിൻ തയ്യിബ. നോക്കൂ, അവർ കാണുന്നില്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നല്ല ഒരു കലിമ, അതിന് ഒരു മരത്തിന്റെ ഉദാഹരണം അല്ലാഹു അവർക്ക് ഇതാ ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നു. അസ്ലുഹാ സാബിതുൻ, അതിന്റെ വേര് അത് ഭൂമിയിൽ ഉറച്ചിരിക്കുന്നു. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ചില്ലകൾ ശാഖകൾ അത് ആകാശത്തിതാ ആകാശത്തേക്ക് ആകാശത്തിൽ അത് പരന്നു കിടക്കുന്നു. തുതീഉ കുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, ആ മരത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അതിന്റെ ആ മരത്തിന്റെ അതിന്റെ റബ്ബായ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എല്ലാ സമയത്തും അതിൽ നിന്ന് ഫലങ്ങൾ അത് നൽകിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്കിതാ അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ചിന്തിക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നു. നോക്കൂ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹത്തിൽ നിന്നുള്ള റിവായത്തായി കൊണ്ട് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, മസലൻ ضرب الله مثلا كلمه طيبه ഒരു നല്ല വാക്ക് അതിന്റെ ഉദാഹരണം എന്ന് അല്ലാഹു പറഞ്ഞു, അത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയെ കുറിച്ചാണ് റബ്ബ് ആ ഉദാഹരണം പറഞ്ഞു. കശജറത്തിൻ തയ്യിബ, ഒരു നല്ല മരം, അതേതാണ്? വഹുവൽ മുഅ്മിൻ, അതൊരു മുഅ്മിനാണ്, ഒരു വിശ്വാസിയാണ്. അസ്ലുഹാ സാബിതുൻ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ഫീ ഖൽബിൽ മുഅ്മിൻ, ഇതിന്റെ വേര് അത് ഭൂമിയെ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മുഅ്മിനിന്റെ അവന്റെ ഹൃദയത്തിൽ അത് ഉറച്ചിരിക്കുന്നു. വഫറുഹാ ഫിസ്സമാ, അതിന്റെ ചില്ലകൾ അത് ആകാശത്തിൽ പരന്നു കിടക്കുന്നു ആകാശത്തിലേക്ക് എന്ന് അത് എന്ന് പറഞ്ഞാൽ എന്താണ്? യുർഫഉ ബിഹാ അമലുൽ മുഅ്മിനി ലസ്സമാ, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൽബിൽ ഉറച്ച ഒരു മുഅ്മിൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അല്ലാഹുവിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അറിയിച്ചത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്നുള്ള റിവായത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം എടുത്തു കൊടുക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കിതാബിൽ അത് ആദ്യം മുതൽ അവസാനം വരെ മറിച്ചു നോക്കിയാൽ ശിർക്കിനുള്ള യാതൊരു തെളിവും അള്ളാഹുവിന്റെ കിതാബിലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലില്ല. ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാരായ ഒരാളും ഈ ശിർക്ക് ചെയ്തിട്ടില്ല, അത് പ്രചരിപ്പിച്ചിട്ടില്ല, അത് പഠിപ്പിച്ചിട്ടില്ല. അഹ്ലു സുന്ന വൽ ജമാഅ അവർ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വളർന്ന ആദർശമാണ്. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ ഷഹാദയിൽ അതിലായിക്കൊണ്ട് മരിക്കണമെങ്കിൽ അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. അതിന്റെ ശ്രേഷ്ഠത എമ്പാടുമുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതകൾ ശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അതാണ് നമ്മുടെ ജീവൻ. അത് ഇല്ലെങ്കിൽ ചത്ത മരിച്ചുപോയ ശരീരം പോലെയാണ്, റൂഹില്ലാത്ത ജസദ് പോലെയാണ്. റൂഹില്ലാതെ ഒരു ശരീരം, അതിനെ കൊണ്ട് വല്ല കാര്യവുമുണ്ടോ? ഇല്ല. അതുപോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇല്ലാത്ത ഒരാളുടെ അവസ്ഥ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തുൽ തൗഹീദ് അത് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. അത് എല്ലാ സന്ദർഭത്തിലും അത് നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ടിരിക്കണം. ശിർക്കിന്റെ വലാലത്തിന്റെ എല്ലാ തൽബീസുകളും അതിൽ നിന്ന് രക്ഷപ്പെടണം. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത് പഠിക്കണം. അത്തരത്തിലുള്ള എല്ലാ ശിർക്കിൽ നിന്നും, ഖുറാഫാത്തിൽ നിന്നും, എല്ലാ വലാലത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിനെ ഈ കലിമത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അയ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم دمر اعداءك واعداء الدين. اللهم اغفر لنا وارحمنا. اللهم اغفر لنا كلها، دقها وجلها، اولها واخرها، سرها وعلانيتها. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم توفنا مسلمين والحقنا بالصالحين. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله وسلم على نبينا محمد واله وصحبه اجمعين.